It's Red on Demand. It's Red. It's Red on Demand. Red on Demand.
നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടി കള്ളനായിട്ടുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നാൽ കൂട്ടുകാർക്ക് വേണ്ടി ഒരു എഡിറ്ററായിട്ട് മാറിയ ഒരു കലാകാരനുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ.
അത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുകാരനായ അപ്പു ഭട്ടതിരിയാണ് ആ ഒരു വ്യക്തി.
അപ്പുവിനെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞാലൊന്നും പോരാ, ജയരാജന്റെ വീരം എന്ന സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അപ്പുവാണ്.
വീരത്തിനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞാൽ മലയാളത്തിൽ നിന്നും ഓസ്കർ എലിജിബിലിറ്റി നേടിയ ഒരു ചിത്രം കൂടിയാണ് വീരം.
ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് റെഡ് ഓൺ ഡിമാൻഡിൽ ആർ ജെ ചിഞ്ചു ആൻഡ് ആർ ജെ ഷിഫിനോടൊപ്പം എത്തിയിരിക്കുന്നതും ആ ഒരു പുലിക്കുട്ടി തന്നെയാണ് അപ്പു ഭട്ടതിരി.
അപ്പോ ഏറ്റവും ആദ്യം തന്നെ ആർ ജെ ഷിഫിന്റെയും ആർ ജെ ചിഞ്ചുവിന്റെയും വകയായിട്ട് ഹാപ്പി ന്യൂ ഇയർ.
താങ്ക് യു. നിങ്ങൾക്കും ഹാപ്പി ന്യൂ ഇയർ.
ഓക്കെ, തീർച്ചയായിട്ടും 2017 അപ്പുവിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു വർഷം തന്നെ ആയിരിക്കും അല്ലേ
2017? എനിക്ക് തോന്നുന്നു ഞാൻ എഡിറ്റർ എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് ഞാനൊരു അസ്പയറിംഗ് ഫിലിം മേക്കർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇടാനും കൂടുതൽ സമയം കണ്ടെത്താനും ശ്രമിക്കുന്ന വർഷമാണ്. അപ്പം ഹോപ്പ്ഫുള്ളി എഡിറ്റർ എന്നുള്ളത് മാറി ഒരു ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്ക് മാറാൻ പോകുന്ന വർഷം ആയിരിക്കും 2017 എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുകയാണ്. ഉറപ്പായിട്ടും നല്ല ബിഗിനിങ് ആണെന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ബേസിക്കലി ഈ കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് എൻറ്റയർ ഇയർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ അത് ഒരു ഫ്രഷ് ഇയറിൽ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം ആ ഒരു ഇയേഴ്സ് ഹാർഡ് വർക്ക് വുഡ് ബി പെയ്ഡ് ഓഫ് ഇൻ ദിസ് ന്യൂ ഇയർ എന്നുള്ളതാണ്.
ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് അപ്പുവിൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ ആകുക എന്നായിരുന്നല്ലോ. പക്ഷേ ഡയറക്ടറിൽ നിന്ന് നേരെ എഡിറ്ററിലോട്ടാണല്ലോ പോയ, അങ്ങനെ ഒരു മാറ്റം വന്നത് എപ്പോഴാ?
അത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. എൻ്റെ ഫ്രണ്ട്സിനാണ് ആ റെസ്പോൺസിബിലിറ്റി ഞാൻ കൊടുക്കുന്നത്. കാരണം ഞാൻ വിഷ്വൽ എഫക്ട്സ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോ എന്ന് പറയുന്ന ദുൽഖറിൻ്റെ ആദ്യത്തെ സിനിമയിൽ ശ്രീനാഥ് രാജേന്ദ്രൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ പറയുന്ന പോലെ ഫ്രണ്ട്സുമായിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം വേറെ റവന്യൂ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ട് ഇച്ചിരി അറിയാവുന്ന ഒരു സ്കിൽ സെറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ വർക്കായിരുന്നു ഞാൻ കൂടുതലും എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വേറെ ഒരു ഫ്രണ്ടിന് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു വർക്ക് എഡിറ്റ് ചെയ്യുന്നു. അപ്പം വേറൊരു ഫ്രണ്ടും വരുന്നു ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പം പൈസയൊക്കെ തരുന്ന ഒരു പണിയായതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കളഞ്ഞ് ഫുൾ ടൈം എഡിറ്റിംഗ് മാത്രം ചെയ്യേണ്ട ഒരു പൊസിഷനിലോട്ട് എത്തുമായിരുന്നു.
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാർ എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ടുവന്ന് അത് എഡിറ്റ് ചെയ്താണ് എഡിറ്റിംഗ് പഠിച്ചതെന്ന് കേട്ടിട്ടുണ്ട്, സത്യമാണോ?
ടു ആൻ എക്സ്റ്റെൻഡ് ഞാൻ ചെയ്ത് പഠിച്ചതാണെന്ന് തന്നെ പറയാം. കാരണം ബ്രീഫ് ആയിട്ടുള്ള നോളജ് ഈ പറയുന്ന പോലെ ഞാൻ വിഷ്വൽ എഫക്ട്സ് പഠിക്കുകയാണെങ്കിലും അതിനകത്ത് ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് ഒരു ഓവർവ്യൂ ഉണ്ട്. അപ്പം അങ്ങനെയും ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് പരിചയമുള്ള പല ഫ്രണ്ട്സും എഡിറ്റേഴ്സൊക്കെയാണ്. അപ്പം അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും പിന്നെ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറുമായിട്ടൊരു സിങ്ക് ഉള്ള കൂട്ടത്തിലാണ്. കാരണം എൻ്റെ അച്ഛൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ആക്സസ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് അതിനകത്ത് അത് ഇതും ചെയ്യാന്നുള്ള പോലെ വന്നപ്പോഴത്തേക്കും ഒരു പക്ഷേ എഡിറ്റിംഗ് ഞാൻ ഇച്ചിരി യങ് ആയിരിക്കുമ്പോഴേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് വളരെ മോശമായിട്ടായിരുന്നിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്ന് ചെയ്ത് ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ വീരം ഓസ്കറിന്റെ എലിജിബിലിറ്റി ലിസ്റ്റിൽ കയറിയിരിക്കുകയാണ്. തീരുമാനങ്ങൾ ഇനി ആവത്തേ ഉള്ളൂ. എന്നാലും ഇപ്പോഴത്തെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്?
ഓസ്കർ എലിജിബിലിറ്റി ആണ് ഇപ്പോൾ ക്രോസ് ചെയ്തേക്കുന്നത് നമ്മൾ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി എഫേർട്ടൊക്കെ എടുത്ത് ചെയ്തൊരു വർക്ക് ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ അത് ഫർദർ മുമ്പോട്ട് പോയി ഒരു നോമിനേഷനിലേക്ക് വരിക, ഒരു വിന്നിലേക്ക് വരിക എന്നൊക്കെ നമുക്ക് ഹോപ്പ്ഫുൾ ആവാം.
ഓക്കെ ഓക്കെ, ഇപ്പോൾ ജയരാജ് സാറിന്റെ കണ്ണിലോട്ട് അപ്പു എങ്ങനെ ചെന്നെത്തുന്നേ? അതൊരു ഭാഗ്യമായിരിക്കുമല്ലോ, എങ്ങനെ സംഭവം?
ജയരാജ് സാറിന് എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അപ്പം സാറിൻ്റെ കൂടെ ഇങ്ങനെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നേ ഉള്ളൂ. സാറുമായിട്ട് കൂടുതലും എനിക്കൊരു എഡിറ്റ് ഫേസിലൊക്കെയാണ് പരിചയം, പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമാണ്. ഈ പറയുന്ന പോലെ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ശ്രീനാഥ് രാജേന്ദ്രൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ സാറിൻ്റെ ആ വർക്കിലുള്ള കുറച്ച് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് സാർ എന്നെ ഇതിനെ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെ വീരം എന്ന് പറയുന്ന സിനിമ ഒത്തിരി വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഉള്ള ഒരു 700-odd വിഷ്വൽ എഫക്ട് ഷോട്ട്സ് ഒക്കെ ഉള്ള ഒരു ഏകദേശം ഒരു മണിക്കൂറോളം വിഷ്വൽ എഫക്ട്സ് വർക്ക് വരുന്നൊരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ പഠിച്ച ബാക്ക്ഗ്രൗണ്ടും വിഷ്വൽ എഫക്ട്സ് ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം അതൊക്കെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷെ വർക്ക് ചെയ്യാൻ പറ്റിയത്.
അപ്പോൾ ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഇപ്പൊ തന്നെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ മൂവീസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പല പല ഡയറക്ടേഴ്സിന്റെ വ്യൂ പോയിന്റുകൾ കണ്ട് മനസ്സിലാക്കാൻ ഒക്കെ സാധിച്ചിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന അനുഭവം പോലെയൊക്കെ തോന്നിയിരുന്നോ?
ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവരുടെ വർക്ക് എഡിറ്റ് ചെയ്യുന്നത് ഒരു ഭയങ്കരമായിട്ട് എന്നെ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എഡിറ്ററായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഒരു വളരെ അൺസാറ്റിസ്ഫൈയിങ് ആണ്. എത്ര ഫുട്ടേജ് കൊടുത്താലും ഒരു ഷോട്ടും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് ചെയ്തേനെ എന്നുള്ളൊരു ബസ് കൊടുക്കുന്ന പോലത്തെ ഒരു വൈബാണ് എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ കൊടുക്കുന്നത്. കാരണം ഈ ഒരു ഷോട്ട് എനിക്ക് തന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഭയങ്കരമായിട്ട് മാറ്റി. പക്ഷെ അങ്ങനല്ല, മേ ബി ആ ഷോട്ട് കിട്ടിയാൽ ഞാൻ വീണ്ടും ഒരു ഷോട്ട് കൂടെ ചോദിച്ചേനെ, അങ്ങനെ ഉള്ളു. അപ്പം എനിക്ക് തോന്നുന്നു ഈ വേറെ ഉള്ളവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരെനിക്ക് ഇന്ന ഷോട്ട് തരുന്നില്ല. അപ്പം ഞാനിത് പോയി എടുക്കുമ്പോഴത്തേക്ക് ഞാൻ അപ്പോഴും എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്നെ തന്നെ കുറ്റം പറയുമായിരിക്കും മിക്കവാറും, ആ ഞാൻ ആ ഒരു ഷോട്ടും കൂടെ എടുത്ത് കൊണ്ടുവരാതെ വെറുതെ ഈ കണ്ട ആൾക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ വരുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു ഈ പറയുന്ന പോലെ പല പല ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ്. കാരണം ഞാൻ മാത്രമായിട്ട് ഞാൻ ആദ്യം തൊട്ടേ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഞാൻ പിന്നീട് പലരുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ. കാരണം ഇപ്പോൾ ബേസിലുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബേസിൽ നിന്നുള്ള ഒരു കോമിക് ടൈമിങ്ങും ഹ്യൂമർ സെൻസും അത് എനിക്ക് തോന്നുന്നു അത് ആ വർക്കിൽ കാണിക്കും. പകരം ഇപ്പം വിധു വിൻസെന്റിന്റെ കൂടെ മാൻ ഹോൾ എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് എനിക്ക് തോന്നുന്നു അതൊരു ടോട്ടലി ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് ആണ്, ഒരു വുമൻസ് പേഴ്സ്പെക്റ്റീവ് ആണ്. പിന്നെ ജയരാജ് സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുവാണെങ്കിൽ സാറിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോരുത്തരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതെനിക്ക് തോന്നുന്നു സബ് കോൺഷ്യസിലായിരിക്കും ഞാൻ ഒരു പക്ഷെ പലതും പഠിച്ചതും ഇനി ചെയ്യാൻ പോകുന്നത്.
ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് വീരം, മാൻ ഹോൾ, ഒഴിവു ദിവസത്തെ കളി, ഒരാൾ പൊക്കം, കുഞ്ഞു രാമായണം എന്നീ മൂവീസിന്റെ ഒക്കെ എഡിറ്ററും ഭാവിയിൽ മലയാള സിനിമാ സംവിധായകനും ഒക്കെ ആകാൻ പോകുന്ന അപ്പു ഭട്ടതിരിയാണ്.
ഇപ്പൊ അപ്പു കുഞ്ഞു രാമായണം ആ ഒരു മൂവി എന്ന് വെച്ചാൽ ഫുൾ ചിരിയാണ്. എങ്ങനെയാണ് ബേസിലുമായിട്ടുള്ള ഒരു ചങ്ങാത്തം തുടങ്ങുന്നത്?
ബേസിലിനെ എനിക്ക് പരിചയം സി ഇ ടിയിലുള്ള എന്റെ ഫ്രണ്ട്സ് പലരും ചേർന്നിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു സി ഇ ടി ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ഷർഷ, അക്കു, ശരത് എന്നൊക്കെ പറഞ്ഞ പല ഫ്രണ്ട്സും അവരൊക്കെ കൂടെ ചേർന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു സി ഇ ടി ലൈഫ്. അപ്പം അതിനകത്ത് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തതാണ് ബേസിൽ. അപ്പം ബേസിലിന് അതിനകത്ത് ക്യാരക്ടർ കണ്ടറിയാം അത്യാവശ്യം ബാക്കിയുള്ളവരിൽ നിന്ന് ഒരു ലെവല് മേലെയുള്ള ഒരു കോമിക് ടൈമിങ്ങും ഒരു പെർഫോമൻസും ഒക്കെയാണ് പുള്ളിക്കാരൻ അതിനകത്ത് ഡെലിവർ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡബിൻ്റെ സമയത്താണ് ഞാൻ ബേസിലിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ബേസിൽ പറയുന്നത് ഞാനൊരു പുതിയ ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്ലാനുണ്ട്, അപ്പോൾ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ടീസർ സംഭവം നമുക്ക് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എങ്ങനെയാണ്. പക്ഷെ നോക്കുകയല്ല ചെയ്ത്, അവസാന ടീസർ ചെയ്യുകയും പിന്നീട് ആ ഷോർട്ട് ഫിലിം ചെയ്യുകയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്യുകയും പിന്നീട് കുറേ കഴിഞ്ഞാൽ ബേസിൽ സിനിമ ചെയ്തപ്പോൾ അത് ചെയ്യാനും വിളിക്കുകയും ചെയ്തതാണ് അതിൻ്റെ ഗ്രോത്ത്. ബേസിലുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിരിക്കാതെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. എഴുതിയേക്കുന്ന ദീപു ആണെങ്കിലും അതിനകത്ത് വർക്ക് ചെയ്തേക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും അതിനകത്തുള്ള പ്രൊഡ്യൂസേഴ്സ് സൈഡാണെങ്കിലും എല്ലാവരുമായിട്ടുള്ള ഒരു റാപ്പ് എന്ന് പറയുന്നത് ഒരു വേറെ ഡിഫറെൻറ്റ് റാപ്പുമാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും സാമാന്യം സാധാരണ ഉള്ളതിലും വളരെ യങ് ആയിട്ടുള്ളതും ബിഗിനിങ് സ്റ്റേജിലുള്ളവരുമാണ്. അപ്പം ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എക്സ്റ്റെൻഡ് ചെയ്തൊരു ഫീച്ചർ ആയി എന്നുള്ളത് തന്നെ ഉള്ളൂ. നമ്മൾ അതേ വൈബിലാണ് ഇപ്പം ഷോർട്ട് ഫിലിംസിൽ വർക്ക് ചെയ്ത പലരും തന്നെയാണ് സിനിമയിലും വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സംഭവത്തിനകത്ത് ഒരു ഫുൾ ഓൺ ഫൺ ഫിൽഡ് റൈഡ് തന്നെയാണ്.
അതെ, കുഞ്ഞു രാമായണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫുൾ എന്റർടൈനർ ആയിരുന്നു.
വേറൊരു കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം IFFK ചലച്ചിത്ര മേളയിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ വാങ്ങിയ ഒരു ചിത്രമായിരുന്നു മാൻ ഹോൾ. ഒരുപാട് അവാർഡുകളും കിട്ടിയിരുന്ന ഒരു മൂവിയാണ്, ഒരു റിയലിസ്റ്റിക് മൂവിയാണ്, തോട്ടിപ്പണിക്കാരുടെ ജീവിതം പറയുന്ന ഒരു മൂവിയാണ്. ആ ഒരു മൂവി എഡിറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
അതിന്റെ എഡിറ്റ് ഈ പറയുന്ന പോലെ ഞാൻ വീരത്തിന്റെ വർക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഫൈനൽ ഫേസിലായിരിക്കുമ്പോഴാണ് വിധു ചേച്ചി എന്നെ ഫോൺ വിളിക്കുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ഇതൊരു ചെറിയ സിനിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്തതിൻ്റെ ഒരു മേജർ കാര്യമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വുമൺ ഫിലിം മേക്കറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ളതിൽ ഞാനും ക്യൂരിയസ് ആയിരുന്നു. കാരണം ഞാൻ വുമൺ ഫിലിം മേക്കറിൻ്റെ കൂടെയോ വുമൺ ടെക്നീഷ്യൻസിൻ്റെ കൂടെയോ ഞാൻ അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു സംഭവം ആയിരിക്കും ഒരു പക്ഷേ എന്നെ അതിലോട്ട് ഡ്രാഗ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അതിനകത്തൊരു അതൊരു ഹാർഡ് ഹിറ്റിംഗ് റിയാലിറ്റി പോലത്തെ ഒരു സംഭവമാണല്ലോ. അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ വളരെ വേഗമായിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അവരുടെ ലൈഫ് ഇങ്ങനെയാണെന്നുള്ളതോ അതിനെപ്പറ്റിയുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഞാൻ ഈ പടം ചെയ്യുമ്പോഴായിരിക്കും പിന്നെ അങ്ങനെ ആയിരിക്കും ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എല്ലാ സൗണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ആഡഡ് ഫീൽ വന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി റെഡ് ഓൺ ഡിമാൻഡിലൂടെ അർജി ചിഞ്ചു ആൻഡ് അർജി ഷിഫിൻ പറയുകയാണ് ഇഷ്ടമുള്ള ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ഏത് പാട്ടായിരിക്കും?
എനിക്ക് തോന്നുന്നു കുഞ്ഞുരാമായണത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഡെഡിക്കേറ്റ് ചെയ്യാം.
ഏതായാലും അപ്പുവിന്റെ ഫേവറേറ്റ് സോങ് റെഡ് ഓൺ ഡിമാൻഡിലൂടെ വരാൻ പോവാണ്.
ശാപം വേവുന്നേ നെഞ്ചിനുള്ളിൽ താപം ഓരോരോ കാലക്കേടിൽ തട്ടിപ്പൊട്ടി തൂകി
2017 തുടങ്ങിയിട്ട് റെഡ് ഓൺ ഡിമാൻഡിലേക്ക് എത്തുന്ന ആദ്യത്തെ അതിഥിയാണ് അപ്പു ഭട്ടതിരി. അപ്പൊ ഇതുപോലെ ഈ വർഷം ഒരുപാട് മികച്ച ചിത്രങ്ങളും ഒരുപാട് നേട്ടങ്ങളിലേക്കും പോകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.
മാത്രമല്ല മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഡയറക്ടർ എത്രയും പെട്ടതാകട്ടെ.
അതെ,
എന്നെ വിളിച്ചാല് താങ്ക് യു, എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്.
സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.